നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പെർത്തിൽ നടക്കുന്ന സ്മോൾ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ സിസ്റ്റംസിന്റെ രാജ്യാന്തര കോൺഫറൻസിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് എത്തിയതാണ് അന്ത്യോദയ എന്ന സന്നദ്ധ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പീറ്റർ തെറ്റയിൽ. വികേന്ദ്രീകൃത ജലവിതരണ പദ്ധതികളെക്കുറിച്ചുള്ള പദ്ധതി അവതരണത്തിനായി പെർത്തിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ പീറ്റർ തെറ്റയിൽ ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ പീറ്റർ തെറ്റയിൽ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം.
പെർത്തിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ December 1 to 5 നടക്കുന്ന സ്മോൾ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ സിസ്റ്റംസിന്റെ രാജ്യാന്തര കോൺഫറൻസിൽ പങ്കെടുക്കാനാണല്ലോ താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കോൺഫറൻസ് എന്ന കാര്യം തന്നെ ആദ്യമൊന്ന് വിവരിക്കാമോ?
അതായത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ജലം ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കേട്ട് കാണും, ഒരുപക്ഷെ അടുത്ത ലോകമഹായുദ്ധം തന്നെ ഒരുപക്ഷെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് ജനം ഇന്ന് സംശയിക്കുകയാണ്. അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ വലിപ്പത്തിലുള്ള പദ്ധതികളേക്കാൾ പ്രാദേശികമായിട്ടുള്ള സ്വഭാവങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ചെറുകിട ജല പദ്ധതികളാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു കാഴ്ച ഇന്ന് ലോകമെമ്പാടും പരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിനംപ്രതി പുറത്തേക്ക് കളയുന്ന മലിനജലം, അല്ലെ, കുളിക്കുന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്നതാകാം, അല്ലെങ്കിൽ ഡിഷ് വാഷറിൻ്റെ ആവാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളമാവാം, ഇത്തരത്തിലുള്ള ജലം എല്ലാം തന്നെ നമ്മൾ വൃത്തിയായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ആ മാലിന്യ വിമുക്തമാക്കുകയാണെങ്കിൽ ആ ജലം കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അത്തരം കാഴ്ചപ്പാടുകളെ കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചിന്തകൾ, പദ്ധതികൾ, അവയുടെ ഒരു അവതരണമായിരുന്നു ഈ 1st to 5th മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്.
എന്തായാലും ഇത് രാജ്യാന്തര കോൺഫറൻസ് ആണല്ലോ, അപ്പൊ എത്ര രാജ്യത്തു നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്, അതേ കുറിച്ചൊന്ന് പറയാമോ?
ഇന്റർനാഷണൽ വാട്ടർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സംഘടനയുണ്ട്. അതിന്റെ ആസ്ഥാനം ഹോളണ്ടാണ്. ഇപ്പോൾ 130 രാജ്യങ്ങളിലായിട്ട് ഇതിന്റെ അംഗങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ കോൺഫറൻസിന് 37 രാജ്യങ്ങളിൽ നിന്ന് 314 ഡെലിഗേറ്റുകൾ പങ്കെടുക്കുകയും ഏകദേശം 159 അവതരണങ്ങൾ, പദ്ധതി അവതരണങ്ങൾ നടക്കുകയും ചെയ്തു.
ഓക്കെ, മർഡോക്ക് യൂണിവേഴ്സിറ്റി, അതായത് പെർത്തിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചാണല്ലോ താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭിച്ചത്?
1977 പുല്ലാട് നിന്നുള്ള ഒരു ഡോക്ടർ കുരുവിള മാത്യു ഓസ്ട്രേലിയയിൽ എത്തുകയും ഈ യൂണിവേഴ്സിറ്റിയുമായി ചേരുകയും ചെയ്തു. അദ്ദേഹം എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോയിൻ ചെയ്തത്. പിന്നീട് അദ്ദേഹം അതിന്റെ ഡീനായി മാറുന്നു. അദ്ദേഹത്തെ എനിക്ക് നാട്ടിൽ വെച്ച് കാണാനും പരിചയപ്പെടാനും ഇടയായി. ഞങ്ങളുടെ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം തിരിച്ച് മർഡോക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ഒരു ബാച്ച് കുട്ടികളെ നമ്മളുടെ നാട്ടിലെ പദ്ധതികൾ കാണുന്നതിനായിട്ട് വിടുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് 2 നമ്മളുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറുകിട ജലസേചന, ജലവിതരണ പദ്ധതികൾ, മാലിന്യ ജല സംസ്കരണ പദ്ധതികൾ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ അന്ത്യോദയ നടപ്പാക്കുന്ന കോട്ടയം ജില്ലയിലെ പാറത്തോട് പഞ്ചായത്തിലെ പദ്ധതി സന്ദർശിക്കാനിടയായി. അപ്പൊ അതിന്റെ ഒരു മേന്മ മനസ്സിലാക്കി അദ്ദേഹം അത് നാട്ടിൽ ഓർഗനൈസ് ചെയ്ത കേരള വാട്ടർ അതോറിറ്റിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ സൂസൻ ജേക്കബ് വഴി ആണ് എന്നെ ക്ഷണിക്കുന്നതും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുന്നതും. അങ്ങനെയാണ് ഞാൻ ഈ പദ്ധതി പാറത്തോട് പഞ്ചായത്തിൽ ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതിയാണ് ഇവിടെ ഞാനത് അവതരണത്തിനായി കൊണ്ടുവന്നത്.
ഓക്കെ ഓക്കെ. ഇപ്പം എന്തായാലും പദ്ധതി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്ന. പദ്ധതിയെ കുറിച്ചാണ് ഇപ്പൊ താങ്കൾ പരാമർശിച്ചതും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രോജക്റ്റ്, എന്ത് പദ്ധതിയാണ് ഇപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഈ ഒരു രാജ്യാന്തര കോൺഫറൻസിൽ താങ്കൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞത്?
ഞങ്ങൾ പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ, അതായത് കേരളത്തിന്റെ കോട്ടയം ജില്ലയിലുള്ള പാറത്തോട് ഗ്രാമപഞ്ചായത്തില് ലോകബാങ്കിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും സഹകരണത്തോടെ കഴിഞ്ഞ 4-5 നടപ്പാക്കിയ ഒരു പദ്ധതിയാണത്. ഇതിലൂടെ ഏകദേശം ഒരു 3247 കുടുംബങ്ങൾക്ക് നമുക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ, വിവിധ തരത്തിലുള്ള ചെറുകിട പദ്ധതികൾ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചു. ആ പദ്ധതിയാണ് സത്യത്തിൽ ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രത്യേകതയുള്ളത് ഇതിൻ്റെ ജല ലഭ്യതയ്ക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് ജനങ്ങൾ തന്നെയാണ്. ഒരു ജനാധിപത്യ രീതിയിലുള്ള ജലവിതരണ പരിപാടിയാണ് നമ്മളുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോജക്ട് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് നമുക്ക് പറയാം. കാരണം ഈ പദ്ധതിക്കായിട്ട് ജനങ്ങൾ സംഘടിച്ചു കഴിഞ്ഞാൽ അവരൊരു ഗുണഭോക്തൃ സംഘടനയായിട്ട് മാറുന്നു, ഒരു ബെനിഫിഷ്യറി ഗ്രൂപ്പ്. അങ്ങനെ ഏകദേശം 49 ബി ജികൾ നമ്മൾ അവിടെ രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 49 പദ്ധതികൾ അവിടെ ഉണ്ടായിരുന്നു, ചെറുകിട പദ്ധതികൾ. ചിലത് കുളം കുത്തിയിട്ട് അവിടെ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം ഓവർ ഹെഡ് ടാങ്കിലടിച്ച് വീടുകളിലെ പൈപ്പിലൂടെ എത്തിക്കുന്ന പദ്ധതിയായിരിക്കാം. ചിലത് ട്യൂബ് വെല്ലുകൾ നിർമ്മിച്ചിട്ട് ഓവർ ഹെഡ് ടാങ്ക് നിർമ്മിച്ച് അതിനകത്തേക്ക് അടിച്ച് വീടുകളിലേക്ക് പൈപ്പ് വഴി എത്തിക്കുന്ന പദ്ധതിയായിരിക്കാം. ഒരു പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫ്ലോ, അവിടെ മലയോര മേഖലയാണെന്നറിയാലോ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫ്ലോയിലൂടെ വരുന്ന ജലത്തിനെ നമ്മൾ ശുദ്ധീകരിച്ച് പൈപ്പിലൂടെ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയായിരിക്കാം. അതല്ലെങ്കിൽ ഇതൊന്നും സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ നമ്മൾ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് അത് ഓരോ കുടുംബങ്ങൾക്കും കൊടുത്ത് ആ കുടുംബത്തിലേക്കുള്ള ജല ലഭ്യത ഉറപ്പാക്കുന്ന പദ്ധതിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 3, 4, 5 വിഭാഗത്തിലുള്ള പദ്ധതികൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി പാറത്തോട് പഞ്ചായത്തിൽ നടപ്പാക്കിയത്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ വന്നപ്പോൾ അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി മനസ്സിലാക്കിയതുകൊണ്ട് കൂടെയാണ് ആ പദ്ധതി ഈ ഇന്റർനാഷണൽ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടണം എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ നമ്മളെ ക്ഷണിക്കാൻ ഇടവരികയും ചെയ്തത്.
ഓക്കെ, ഇപ്പൊ ഈ 37 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അവര് ഈ താങ്കളുടെ പ്രസന്റേഷൻ അവതരണം കണ്ടിട്ടുണ്ട്, അപ്പൊ അവരുടെ ഒരു പ്രതികരണം എന്താണ്?
നമ്മളുടെ പ്രസന്റേഷനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു. അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. പലപ്പോഴും നല്ല പദ്ധതികൾ നമ്മൾ രൂപീകരിച്ച് നടപ്പാക്കും, പക്ഷെ അത് എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകും, അവിടെയാണോ വലിയ പ്രശ്നം. അപ്പൊ ഞാൻ കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം നല്ലതാണ്, പക്ഷെ അതിൻ്റെ നിലനിൽപ്പും പരിപാലനവുമാണ് ഇവിടെ പ്രശ്നങ്ങൾ. അപ്പൊ ആവശ്യക്കാരൻ തന്നെ അത് പരിപാലിക്കുമ്പോൾ അതിൻ്റെ പരിപാലനം 100% കുറ്റമറ്റതായിരിക്കും. അപ്പൊ നമ്മുടെ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത അതാണ്. പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത് ജനങ്ങളാണ്, പദ്ധതി നടപ്പാക്കുന്നത് ജനങ്ങളാണ്, പദ്ധതി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ ആണ് നമുക്ക് ഈ കോൺഫറൻസിൽ ലഭിച്ചത്. അതുപോലെ തന്നെ മിക്കവാറും അടുത്ത ഈ ഇന്റർനാഷണൽ വാട്ടർ അസോസിയേഷന്റെ കോൺഫറൻസ് വരുന്നത് ബ്രസീലിനെ വെച്ചിട്ടാണ്. അവിടേക്ക് നമുക്കൊരു ക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ അവിടെയും ഈ പദ്ധതി അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മളുടെ വേറൊരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്.
അന്ത്യോദയ എന്ന എൻജിഒയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് താങ്കൾ.
അതെ.
എന്തൊക്കെയാണ് ഈ അന്ത്യോദയയുടെ പ്രവർത്തനങ്ങൾ, അതേ കുറിച്ചൊന്ന്
പറയാം? തീർച്ചയായിട്ടും നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 25 കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വിവിധ പദ്ധതികളുമായിട്ട് സഹകരിച്ച് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 3 മേഖലകൾ അല്ലെങ്കിൽ 4 മേഖലകൾക്ക് മാത്രമാണ് അന്ത്യോദയ പ്രാധാന്യം കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജലസംരക്ഷണ വിതരണ പദ്ധതികളാണ്. 2 മാലിന്യ സംസ്കരണ പദ്ധതികളാണ്. 3 റിന്യൂവൽ എനർജി, അതായത് സോളാർ എനർജി, അതിൽ തന്നെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നടപ്പാക്കുന്നു. 4 ബയോഗ്യാസ് പ്ലാന്റുകളുടെ നിർമ്മാണ വിതരണ പദ്ധതിയാണ്. അങ്ങനെ ഈ 4 വളരെ ആഴത്തിലും വ്യാപ്തിയിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അന്ത്യോദയയുടെ പ്രഖ്യാപിത നയം. അപ്പൊ ആ നയം കഴിഞ്ഞ 25 നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോടെ നമ്മൾ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ലോകബാങ്കിന്റെ, അതുപോലെ തന്നെ വിവിധ അന്തർദേശീയ ഏജൻസികളുടെ സഹകരണത്തോടെ നമുക്ക് പദ്ധതികൾ നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പദ്ധതി നടപ്പാക്കുക മാത്രമല്ല, ഇത്തരം സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂടി നമ്മളുടെ ഒരു പ്രഖ്യാപിത നയമാണ്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ പീറ്റർ തെറ്റേൽ.
താങ്ക് യു സാൽവി.
ലൈക്ക്, ഷെയർ, കോമെന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.